Om Namah Shivaya. Dear listeners of Shaivam.org, the next program is Chandogya Upanishad, Spiritual Discourse in Malayalam, presented by Kaivalyananda Swamigal. Thank you. Om Namah Shivaya.
ഗൃഹസ്ഥന്റെ സംഘം പോലെയല്ല, അസംഗത പോലെയല്ല. ഗൃഹസ്ഥനും പറയും അസംഗനാണ്, പക്ഷെ എല്ലാം സ്വീകരിക്കും. ഭാര്യയും മക്കളും എല്ലാം വേണം, പക്ഷെ അസംഗനാണ്. ഇവിടെ അതല്ല, അസംഗനെന്ന് പറയുമ്പോൾ എന്നെ ഉപേക്ഷിച്ചിരിക്കുന്നു, ഒന്നും തന്നെ ഇല്ല, ഒരു തരത്തിലുള്ള ബന്ധനവുമില്ല. തത്വജ്ഞാനിയെ കുറിച്ച് പറയാം. ഇതിലേക്ക് അവസാനം എന്ന് പറയുന്നതാണ് സർവബന്ധനത്തിൽ നിന്നുള്ള മോചനമാണ്. ഒരു പരിധിവരെ എല്ലാം ബന്ധനമാണ്. അപ്പോൾ സർവബന്ധനത്തിൽ നിന്നും മോചിക്കണമെങ്കിൽ ആ പരമഹംസ തത്വജ്ഞാനം കൊണ്ടേ സാധ്യമാണ്. ഒരാൾ ഇതിനെല്ലാം വലിച്ചെറിഞ്ഞെന്ന് വിചാരിച്ച് സാധ്യമാണ്. തത്വജ്ഞാനത്തിൽ ഇതെല്ലാം പോയാൽ അസംഗനാകും. അതാണ് പരമഹംസ, അങ്ങനെയുള്ള പരിവ്രജനം. അതാണ് ബ്രഹ്മസംസ്ഥ എന്ന് പറഞ്ഞിരിക്കുന്ന അതാണ് എന്നാണ് ഭാഷ്യകാരൻ പറയുന്നത്. ശ്രുതിർ അത്യാശ്രമഭ്യ പരമം പവിത്രം ഇത്യാദി ചേതാശ്രതരിയേ. ശ്രുതി എന്ന് പറയുന്നുണ്ട്, എന്താണോ ഇത് പ്രോവാച, അത്യാശ്രമികൾക്കായി പരമപവിത്രമായി ജ്ഞാനത്തെ ഉപദേശിച്ചെന്നും മറ്റും പറയുന്നുണ്ട്. നിശ്ചിതരിൽ നമസ്കാരം ഇത്യാദി സ്മൃതിഭ്യ. മണ്ഡുക്യത്തിൽ കരികയിൽ വന്നു നിശ്ചിതർ നമസ്കാരം എന്നുള്ള നമ്മൾ ചർച്ച ചെയ്തതാണ്. ഇതെല്ലാം പറയുന്നത് ആ പരമഹംസസ്ഥിതിയെ കുറിച്ചാണ്. തസ്മാ കർമ്മന കുറവന്തി യഥയോ പരദർശിന ഭാഷ്യകാരം പല സ്ഥലത്തും ഉദ്ധരിക്കുന്നുണ്ട്. യഥയോ പരദർശിന അവർ കർമ്മന കുറവന്തി, ഇതിനെ കൊണ്ടെത്തിക്കണം, അതാണ് ഭാഷ്യകാരന്റെ താല്പര്യം. കർമ്മങ്ങളിൽ നിന്ന് മോചിപ്പിക്കുക ആത്യന്തികമായി. പക്ഷെ അത് ആ പരമഹംസ പദവിയിലെ ആ കർമ്മത്യാഗം സംഭവിക്കത്തുള്ളൂ എന്നും ബോധിപ്പിക്കുന്നുണ്ട്. പക്ഷെ അത് ആൾക്കാർ തെറ്റിദ്ധരിക്കുന്നു. സന്യാസിക്ക് കർമ്മം വേണ്ട എന്നൊരു മുൻധാരണ. സന്യാസിയായ കർമ്മം ചെയ്യേണ്ട കാര്യമില്ല. അതിനെക്കുറിച്ചടുത്ത് പറയുന്നുണ്ട് ഇന്നത്തെ സന്യാസിമാരുടെ കാര്യം. തസ്മാത് അലിംഗോ അധർമ്മജ്ഞോ അവ്യക്തലിംഗ ഇത്യാദി സ്മൃതി. സ്മൃതിയിലും പറയുന്നുണ്ട് അലിംഗൻ, പ്രത്യേകിച്ച് അടയാളങ്ങളൊന്നുമില്ല എന്നുവെച്ചാൽ ആശ്രമധർമ്മത്തെ കാണിക്കുന്ന അടയാളങ്ങളൊന്നുമില്ല. ബ്രഹ്മചാരി യജ്ഞവും വേദം തുടങ്ങി ധരിക്കുന്നു. ഗൃഹസ്ഥനും ഗൃഹസ്ഥാശ്രമധർമ്മത്തെ കാണിക്കുന്ന അടയാളങ്ങൾ അയാൾ സ്വീകരിക്കുന്നു. യജ്ഞവീതം പോലെയുള്ള കാര്യങ്ങൾ, ഭാര്യ തുടങ്ങിയത്. സന്യാസി ആശ്രമധർമ്മത്തെ കാണിക്കുന്നതിനുള്ള അടയാളങ്ങൾ സ്വീകരിക്കുന്നു. പക്ഷെ ഇവിടെ എന്താണ് അലിംഗ, ഇങ്ങനെ ഒരു അടയാളമില്ല പരിപ്രാജകന്, ഇന്നത് വേണമെന്നില്ല, കാവ്യ വസ്ത്രം വേണമെന്നില്ല, തന്നെ മുണ്ടനം ചെയ്യണമെന്നില്ല, കമണ്ടനം വേണമെന്നില്ല, രുദ്രാക്ഷന്മാര വേണമെന്നില്ല, അങ്ങനെയുള്ള നിർബന്ധങ്ങളൊന്നുമില്ലാണ് അലിംഗൻ എന്ന് പറയുന്നത്. പക്ഷെ കർമ്മത്യാഗം ഉണ്ടായിരിക്കും പരിപ്രാജകനുമായിരിക്കും. അതൊക്കെ മുമ്പ് ചർച്ച ചെയ്ത് പരിപ്രാജകനായ പിന്നെ വീട്ടിൽ ഇരിക്കാൻ പറ്റില്ല. ഇല്ല, വീട്ടിലിരുന്ന ഗൃഹസ്ഥനായി ധർമ്മം ചെയ്യണം, വീട്ടിലിരിക്കാൻ ഒക്കത്തില്ല. രണ്ടും കൂടെ സാധ്യമല്ല. പരിപ്രാജനാകുക, വീട്ടിലും ഇരിക്കുക, അത് സാധ്യമല്ല. അലിംഗ അധർമ്മജ്ഞ ധർമ്മജ്ഞാതാവല്ല എന്ന് പറയും. ധർമ്മജ്ഞാതാവാരാണ് മീമാംസകൻ, പൂർവ്വമീമാംസകനാണ്. അവന് യാഗാദി ധർമ്മങ്ങളെ കുറിച്ച് അറിഞ്ഞിരിക്കുന്നു. ഇതങ്ങനെയുള്ളവനല്ല. അവ്യക്തലിംഗ, പ്രത്യേകിച്ച് അവൻ ഒന്നിനെയും വ്യക്തമാക്കുന്നില്ല. ഇന്ന ആശ്രമത്തിൽപ്പെട്ടവനാണ് എന്നവൻ അതിനുവേണ്ടിയിട്ടാണ് സ്വീകരിക്കുന്നത്. സന്യാസം സ്വീകരിക്കുക എന്ന് പറയുന്നു, ഗുരു സന്യാസം കൊടുക്കുന്നു എന്ന് പറയുന്നതാണ്. അത് അവ്യക്തലിംഗമല്ല, വ്യക്തത അവന് അടയാളമുണ്ട് എന്നതാണ്. കാവി അവൻ്റെ അടയാളമായിരിക്കുന്നു, രുദ്രാക്ഷം അടയാളമായിരിക്കുന്നു, ഭസ്മക്കുറിയിടുന്നു, അതൊക്കെ അടയാളമായിട്ട് വ്യക്തലിംഗൻ. എന്തുകൊണ്ട്? അതൊരു ധർമ്മത്തെ സ്വീകരിച്ചിരിക്കുന്നുണ്ട്, അതിനുപയോഗങ്ങളുണ്ട്. ആ ധർമ്മത്തെ അനുഷ്ഠിക്കുന്നവന് അതിൻ്റെയൊക്കെ ആവശ്യമുണ്ട്. അതുകൊണ്ട് തിരിച്ചറിയണം, ഇന്ന ധർമ്മത്തെ പിന്തുടരുന്നവനാണോ, സന്യാസധർമ്മത്തെ പിന്തുടരുന്നവനാണോ, ആ മാർഗത്തിൽ സഞ്ചരിക്കുന്നവനാണ്. അതല്ല ഇവിടെ പറയുന്നത് അവ്യക്തലിംഗ. അവനങ്ങനെയുള്ള ബാഹ്യമായ പ്രകടമായ അടയാളങ്ങളൊന്നുമില്ല. ഇത്യാദി സ്മൃതിഭ്യസ്ച, സ്മൃതികളെല്ലാം എന്തു പറയുന്നു? പരമഹംസനെ കുറിച്ച് പറയുന്നു. അവിടെ ഒറ്റ കാര്യം മാത്രം, ജ്ഞാനനിഷ്ഠ, അതിൽ സംഭവിക്കുന്ന പരിവ്രജനം, വേറെ ഒരടയാളമില്ല. ഇതാണ് സന്യാസത്തെക്കുറിച്ച് പരമാവധി പറയാനുള്ളത്. എത്ര സാങ്ഖ്യേഹി കർമ്മത്യാഗോ അഭ്യുപഗമ്യത്തെ. ഈ സന്യാസം എന്ന് പറയുന്നത് ശങ്കരാചാര്യർക്ക് മുമ്പും ഉണ്ടായിരുന്നു, സാഖ്യന്മാർക്കും അനുയായികന്മാർക്കും. എന്തിന്? ചർവാകന്മാർക്ക് വരെ സന്യാസം ഉണ്ടായിരുന്നു എന്നാ പറയുന്നു. ചർവാക സന്യാസിമാരുണ്ടായിരുന്നു. അപ്പോ അവരുടെ കാഴ്ചപ്പാടനുസരിച്ചുള്ള സന്യാസം. അപ്പോ സംഖ്യന്മാരും കർമ്മത്യാഗം അവരെ സ്വീകരിച്ചിട്ടുണ്ടല്ലോ. തത്വജ്ഞാനത്തെ കുറിച്ച് പറയുന്നു, കർമ്മത്യാഗത്തെ കുറിച്ച് പറയുന്നു. അതും താങ്കൾ പറയുന്നതും തമ്മിൽ എന്താ വ്യത്യാസം? പറയുന്നു ക്രിയാകാരക ഫലഭേദ ബുദ്ധേഹി സത്യത്വ അഭ്യൂമ തന്ദൃഷ. അവരുടെ സന്യാസം എന്ന് പറയുന്നത് കേവലം ഒരു ഭ്രാന്തിയാണ്. എന്തുകൊണ്ട്? ആ ബ്രഹ്മസംസ്കൃതി, അതിനുള്ള പരിവ്രജനം, അത് സാധ്യമല്ല. പിന്നൊരു വ്രതാഭിമാനം ഇവിടെ പറയുന്നുണ്ട്. ദംഭേന ഗൃഹീത ലിംഗം ആശ്രമിത്വം. ഇന്നത്തെ സന്യാസം എന്ന് പറയുന്നത് അതാണ്. സന്യാസത്തിൻ്റെ പിന്നിലുള്ള ഒരു ദംഭാണ്, പൊങ്ങച്ചം. ഞാൻ ദിവ്യനാണ്, മറ്റുള്ളവരിൽ നിന്നൊക്കെ വ്യത്യസ്തനാണ്, എനിക്ക് പല മഹത്വങ്ങളും ഉണ്ട് എന്ന് കാണിക്കാൻ വേണ്ടി ഈ വേഷഭൂഷകളൊക്കെ അണിഞ്ഞുകൊണ്ട് കിടക്കുന്നതാണ് ഇന്നത്തെ സന്യാസം. പിന്നെ കാണുന്നവരെല്ലാം എനിക്ക് എൻ്റെ പാദ നമസ്കാരം ചെയ്യണം, എനിക്ക് ദക്ഷിണ തരണം, എന്നെ ബഹുമാനിക്കണം, ഭക്ഷണം തരണം, ഇതൊക്കെ എൻ്റെ അവകാശമാണ്. ഈ ഭാവനയിൽ ദംഭേന ഗൃഹീതം എഴുതി, ഞാൻ പറയുന്ന ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അതാണ് ഇന്നത്തെ സന്യാസം. ആശ്രമസന്യാസം അതിനുള്ളതല്ല. അപ്പോ ലോകപൂജയ്ക്ക് വേണ്ടിയിട്ടുള്ളതല്ല. അങ്ങനെ ഒരു ധാരണ വന്നിട്ടുണ്ട് സന്യാസിമാരുടെ. സന്യാസം എന്ന് പറയുന്നത് ലോകപൂജയ്ക്ക് വേണ്ടിയിട്ടുള്ളതാണ്, മറ്റുള്ളവരെ ബഹുമാനിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇതാണ്, അതിന് വേണ്ടിയിട്ടുള്ളതല്ല. ഇവരൊക്കെ ഉള്ളവർ ബഹുമാനിക്കുമെന്ന് വിചാരിച്ച് അത് അവകാശമാണ്. എന്തുകൊണ്ട്? ദംഭേന ഗൃഹീതം ലിംഗം ആശ്രമിത്വം, അതാണ് ആശ്രമിത്വത്തെ പ്രകടമാക്കുന്നു. അതുകൊണ്ട് ചില സൗകര്യങ്ങളൊക്കെ ഉണ്ട്, അത്രയേ ഉള്ളൂ. അത് പ്രയോജനമുള്ളതല്ല. അതാണ് മിർഷ പറയുന്നത്, അതൊരു ഭ്രാന്തി മാത്രം. ഈ വേഷം കെട്ടി നടന്നു കഴിഞ്ഞാൽ എന്തോ ക്ഷേമത്തോണെന്ന് വിചാരിക്കുന്നത് ഒരു ഭ്രാന്തിയാണോ? എന്തുകൊണ്ട്? ക്രിയാകാരക ഫലഭേദ ബുദ്ധേഹി സത്യത്വം. അവർക്ക് ഈ ക്രിയാകാരക ഫലഭേദ രൂപത്തിലുള്ള ഈ സംസാരം അവർക്ക് സത്യമായിട്ട് അനുഭവപ്പെടുന്നു. അതുകൊണ്ടാണല്ലോ ഈ അഭിമാനം. സന്യാസിയുടെ ആ പൂജ്യത അഭിമാനം എന്ന് പറയുന്നത് എന്താണ്? ഈ ദേഹത്തിലുള്ള അഭിമാനമാണ്. ഈ വേഷമൊക്കെ ഇവിടെ അണിയിച്ചിരിക്കുന്നു, ഈ ശരീരത്തിലാണ്. സന്യാസം എന്ന് പറയുന്നത് എവിടെയാ കാണിക്കുന്നത്? ആൾക്കാരെ കാണിക്കുന്നു. പെയിന്റ് അടിച്ച് കാണിക്കുന്ന എന്തിനാണ്? ഈ ശരീരത്തെയാണ്. അപ്പൊ ആ ശരീരത്തിൽ അഭിമാനിച്ചിട്ടാണ് പറയുന്നത്. എന്താണ്? ഞാൻ സന്യാസിയാണ്, എന്നെ ബഹുമാനിച്ചോണം. അർത്ഥശൂന്യമായ കാര്യമാണ്. അങ്ങനെ സ്വന്തം അഭിമാനം കൊണ്ട് ഒരു വ്യക്തിയിൽ എന്താ പൂജ്യത വരുന്നു? താനൊരു ധർമ്മത്തെ സ്വീകരിച്ചു എന്ന് പറഞ്ഞ എങ്ങനെ ആ വ്യക്തിയിൽ പൂജ്യത വരുന്നു? അത്രയൊരു താൻ പൂജ്യനാണെന്നുള്ള ചിന്ത തന്നെ ഏറ്റവും അധമമായ ചിന്തയാണ്. ക്രിയാകാരക ബലഭേദ ബുദ്ധി അവിടെ ഇരിക്കുന്നു. അതുകൊണ്ട് ഇതൊക്കെ തന്നിൽ ആരോപിക്കുന്നു. സന്യാസം അതിനു വേണ്ടിയിട്ടുള്ള അല്ലെന്നറിയുന്നു. ആരോപിച്ചിട്ട് പൂജ്യാപൂജ്യ ചിന്ത. ഒരാൾ തന്നെ താൻ പൂജ്യനാണെന്ന് കരുതുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും തന്നെ പൂജിക്കുന്നവരെല്ലാം അപൂജ്യന്മാരാകും. പൂജ്യാപൂജ്യ ചിന്ത എന്ന് പറയുന്നതാണ്. സന്യാസിക്കത് പാടില്ല എന്നാണ്. താൻ പൂജ്യനാണെങ്കിൽ തന്നെ പൂജിക്കുന്നവരെന്താ അപൂജ്യന്മാരായി. അല്ലെങ്കിൽ പിന്നെ തന്നെ എന്തിനു പൂജിക്കുന്നു? അന്ന് അവരും പൂജ്യതാണെങ്കിൽ എന്തുകൊണ്ട് താൻ അവരെ പൂജിക്കുന്നില്ല? തന്നെ അവർ പൂജിക്കുന്നു. അപ്പോൾ ആ പൂജ്യ അപൂജ്യ ചിന്ത അത് ഒക്കെ എന്താണ്? ദംഭേന ഗൃഹീതം എന്ന് പറയുന്നു. വെറും പൊങ്ങച്ചം കൊണ്ട് സ്വീകരിച്ചിരിക്കുന്നു. അത് സത്യത്വാഭ്യമായി ഇതെല്ലാം സത്യമാണെന്ന് തരുന്നുകൊണ്ടാണ് സാങ്ക്യന്മാരും മറ്റും അങ്ങനെയാണ് ഈ സന്യാസത്തെ സ്വീകരിച്ചിരിക്കുന്നത്. തന്മൃഷ വെറും ഭ്രാന്തി. ഈ ഇവിടുന്ന് ഈ ജന്മത്തിന് രക്ഷപ്പെടത്തില്ല, വരുന്ന ജന്മങ്ങളിലും രക്ഷപ്പെടത്തില്ല എന്നാ. ഭ്രാന്തിക്ക് അടിമയായ എങ്ങനെ രക്ഷപ്പെടും? രക്ഷപ്പെടത്തില്ല. അത്തരം മിഥ്യാഭിമാനികൾ പ്രയോജനമില്ല. ഇത് സംഖ്യന്മാര് മാത്രമല്ല, ഇച്ച ബൗദ്ധേഹി ശൂന്യത അഭ്യുപമാ അകർത്തൃത്വം അഭ്യുപമ്യതേ തദപ്യസത്. ഈ ബൗദ്ധന്മാര് എന്ന് പറഞ്ഞാൽ ബുദ്ധന്റെ അനുയായികളുടെ ശൂന്യവാദികൾ. ശൂന്യതാഭ്യമ അവർ സന്യാസമൊക്കെ ആണോ? സന്യാസിമാരാണോ? ശൂന്യതയെ സ്വീകരിക്കുന്നു. അതുകൊണ്ട് അവർ പറയുന്നു ഞങ്ങൾക്ക് കർത്തൃത്വം ഭോക്തൃത്വം ഒന്നുമില്ല എന്ന് പറയുന്നു. കുറേയൊക്കെ അവർ തത്വജ്ഞാനത്തിലേക്ക് വരുന്നുണ്ട്. തദപ്യാസത്ത് അതും അസംബന്ധമാണ്. തദ്ഭ്യുപന്ധു സത്വാഭ്യമ എന്ന് പറയുന്നു. ഈ സ്വീകരിക്കുന്ന താൻ ശൂന്യനാണോ? അല്ലല്ലോ. തന്നിൽ തത്വത്തെ സ്വീകരിക്കുന്നു, എന്നിട്ട് സർവ്വം ശൂന്യമാണെന്ന് പറയുന്നു. താൻ ശൂന്യമല്ല, ബാക്കിയെല്ലാം ശൂന്യം. ഇതൊക്കെ അസംബന്ധമാണോ? ഇനി നമ്മുടെ സന്യാസത്തെക്കുറിച്ച് പറയുന്നു. ഇതുവരെ നാട്ടുകാരുടെ സന്യാസത്തെക്കുറിച്ച് പറഞ്ഞു. ഇപ്പൊ പറയുന്നു, യച്ച അജ്ഞേയരീഹി അലസതയ അകർത്തൃത്വ അഭ്യുമത സൗഖ്യാസൻ. ശങ്കരാചാര്യരുടെ കാലത്തും ഉണ്ടായിരുന്നു, ഇന്നത്തെ കാലത്തുള്ളതുമുള്ള സന്യാസിമാർ. എന്താണ് അജ്ഞേഹി? അവർക്ക് സർവാധാരമായിരിക്കുന്ന എന്താണ്? അവരുടെ അജ്ഞാണ്, വിവരക്കേട്. എന്തുകൊണ്ട് സന്യാസിയായി? അലസതയ, അലസത കൊണ്ട്. ജോലി ചെയ്ത് ജീവിക്കാൻ വയ്യ. കുറച്ചു കാലം ജോലി ചെയ്ത് ജോലി ചെയ്യാൻ മടിയായി. അതുകൊണ്ട് എന്തെങ്കിലും ജോലി രാജിവെച്ച് സന്യാസിയായി. അതാണ് അലസതയ. വളരെ സ്പഷ്ടമായി പറഞ്ഞിരിക്കുന്നു, അലസത കൊണ്ട്, അജ്ഞാനം കൊണ്ട്, അലസത കൊണ്ട് അകർത്തൃത്വ അഭ്യുമാ പറയുന്നു. ഞാൻ സന്യാസിയാണ്, എനിക്ക് കർമ്മമില്ല, എനിക്കൊന്നും ചെയ്യേണ്ടതായിട്ടില്ല, ഞാൻ സർവതന്ത്ര സ്വതന്ത്രനാണ്, ഗുരുവില്ല, ശിഷ്യനില്ല. ഇതൊക്കെ പറഞ്ഞ് തണ്ടിത്തിരിയുന്നവരാണ് ഈ പറയുന്നത്. ഇവരുടെയൊക്കെ അടിസ്ഥാനം എന്താണ്? കേവലം അലസത. സോപ്യ അസൻ, അതും അസംബന്ധമാണ്. അപ്പൊ ശങ്കരാചാര്യർ ഒരിക്കലും ഈ അലസ സന്യാസത്തെ പ്രോത്സാഹിപ്പിച്ചിട്ടില്ല, അത് പാടില്ലെന്നും പറഞ്ഞിട്ടുണ്ട്. എന്നാലും ആൾക്കാർ പറയും, എന്താണ് ഈ ഭാരതത്തിൽ ഇത്രയും ലക്ഷക്കണക്കിന് സന്യാസിമാർ പെരുകിയതിന് ശങ്കരാചാര്യരാണ് ഉത്തരവാദി എന്ന് പറയും. അതിന് ശങ്കരാചാര്യ ഉത്തരവാദിയല്ല. അലസനോട് സന്യസിക്കാൻ ശങ്കരാചാര്യർ പറഞ്ഞിട്ടില്ല. അസംബന്ധമാണ് എന്നിവിടെ വ്യക്തമായി പറയുന്നു. ലക്ഷക്കണക്കിന് സന്യാസിമാരുണ്ട്. ഇങ്ങനെ തനിക്കും ലോകത്തിനും ഉപയോഗമില്ലാതെ ഇങ്ങനെ ചുറ്റിക്കറങ്ങി നടക്കുന്നത് ആലസ്യം കൊണ്ട്, ഭക്ഷണവും മറ്റു കാര്യങ്ങളും കൊണ്ട് തൃപ്തമായി അങ്ങനെ ജീവിച്ചു പോകുന്നവർ, അല്ലെങ്കിൽ അതിനുവേണ്ടി അതൃപ്തിയായി ജീവിക്കുന്നവർ അലസന്മാർ. അവരെ പ്രത്യേകം രക്ഷിക്കുകയാണ്. അത് അസംബന്ധമാണ്. സന്യാസവുമായിട്ട് അതിനൊരു ഒരു ബന്ധവുമില്ല. ഇനിയും സന്യാസത്തെ കുറിച്ച് ആർക്കും സംശയം വരത്തില്ല. അവർ പറയുന്നു എന്താണ്? അകർത്തൃത്വം. സന്യാസിക്ക് വിധി നിഷേധങ്ങളില്ല. സന്യാസിയായാൽ പിന്നെ ഗുരുവില്ല. ഇതൊക്കെയാണ് അവർ പറയുന്നത്. സന്യാസിയായ കർമ്മമില്ല, അത് അസംബന്ധമാണ്. കാരകബുദ്ധേർ അനിവർത്തിതം ത്വാ പ്രമാണേന പറയുന്നു. പ്രമാണം കൊണ്ട്, ജ്ഞാനം കൊണ്ട്, ശ്രോതജ്ഞാനം കൊണ്ട്. അവിടെ കാരകബുദ്ധി നിവർത്തിച്ചിട്ടില്ല, ശരീരാഭിമാനം നിവർത്തിച്ചിട്ടില്ല. ഞാൻ അലസനാണ്, അതുകൊണ്ട് എനിക്ക് കർമ്മമില്ല എന്ന് പറയുന്നു. ശരി, നല്ല കാര്യം. ഒരു കർത്തൃത്വത്തെ നിഷേധിച്ചു, പക്ഷെ ഭോക്തൃത്വത്തെ നിഷേധിക്കാൻ പറ്റുന്നില്ല. ഭോക്തൃത്വം ഉണ്ടല്ലോ, എന്താണോ ഞാൻ കർത്താവുമല്ല ഭോക്താവുമല്ല, ഈ രണ്ടും ചേർത്ത ഭാഷകാരൻ പറയുന്നു. ഇന്നത്തെ സന്യാസിമാർ പറയുന്നതല്ല ഞാൻ കർത്താവല്ല പക്ഷെ ഭോക്താവാണ്, സാഖ്യന്മാരെ പോലെ എനിക്കെല്ലാം വേണം, ഭക്ഷണം കൃത്യമായ സമയത്ത് വേണം, മറ്റു കാര്യങ്ങളെല്ലാം വേണം, സുഖസൗകര്യങ്ങളെല്ലാം വേണം, ടി വി വേണം, മൊബൈല് വേണം, എല്ലാം വേണം, പക്ഷെ കർത്താവല്ല. എനിക്ക് കർത്തവ്യങ്ങളില്ല, കടമയില്ല, ലോകത്തോട് കടമയില്ല, ഗുരുവിനോട് കടമയില്ല, ഈശ്വരനോട് കടമയില്ല, ഇതെല്ലാം പറയും. എല്ലാ സംബന്ധമാണ്, എന്തുകൊണ്ട് എന്നിട്ട് സന്യാസിയാണെന്ന് പറയും. കാരകബുദ്ധിയിലാകുന്നത് പ്രമാണയില്ല, അവരിൽ പ്രമാണം പ്രവർത്തിച്ചിട്ടില്ല, കാരകബുദ്ധി നശിച്ചിട്ടില്ല, കടത്തത്വ ഭോക്തൃത്വ ബുദ്ധി അവരിൽ നിന്നും ഇല്ലാതായിട്ടില്ല. പിന്നെ ഇവിടെ സന്യാസി അതുകൊണ്ട് താൻ പറഞ്ഞ കാര്യത്തിവിടെ അവസാനിപ്പിക്കുകയാണ്. തസ്മാ വേദാന്ത പ്രമാണ ജനിത ഏകത്വ പ്രത്യേകത ഏവ കർമ്മനിവൃത്തി ലക്ഷണം പരിപ്രാജ്യം ബ്രഹ്മസംസ്തത്വം ചെയ്തി സിദ്ധം. തസ്മാ അതുകൊണ്ട് താൻ പറഞ്ഞതിന് ഇവിടെ ഉപസംഹരിക്കുന്നു. ഇത് സന്യാസി ആരാണെന്ന് നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞതല്ല. ഏതെങ്കിലും സന്യാസിമാരെ കാണുമ്പോൾ ഇയാൾ സന്യാസിയാണോ അല്ലയോ എന്ന് തിരിച്ചറിയാൻ വേണ്ടി പറഞ്ഞതല്ല, അതാർക്കും തിരിച്ചറിയാൻ പറ്റത്തില്ല. പിന്നെ ഇത് പറഞ്ഞിരിക്കുന്നത് എന്താണ്? വേദാന്ത പ്രമാണ ജനത ഏകത്വ പ്രത്യേകത, ആർക്കാണോ ഇതുള്ളത് സ്വയം തിരിച്ചറിയാൻ വേണ്ടിയിട്ട്. നമ്മളീ പറയുന്നത് സന്യാസിമാരെ വിമർശിക്കാനോ ഏതെങ്കിലും സന്യാസിക്ക് എന്തെങ്കിലും പോരായ്മ ഉണ്ടെന്നോ ഏതെങ്കിലും സന്യാസി കുറച്ചുകൂടെ നന്നാവണമെന്ന് പറയാനല്ല, ഒരു സന്യാസി സ്വയം തിരിച്ചറിയാൻ വേണ്ടിയിട്ട്. മറ്റുള്ളവരെ അറിയാനൊന്നും സാധ്യമല്ല ആർക്കും. മറ്റൊരാളിനെ അറിയാമെന്നുള്ളത് ഈശ്വരന് മാത്രമേ ഉള്ളൂ, വേറെ ആർക്കും വേറെ ആളിനെ അറിയാൻ പറ്റത്തില്ല. ഈശ്വരനറിയാം, വേറെ ആർക്കും കഴിയില്ല. പിന്നെ അതുകൊണ്ട് നമുക്കൊരാളെ കണ്ടിട്ട് ഇയാൾ സന്യാസിയാണോ അല്ലയോ, സന്യാസത്തിൻ്റെ യോഗ്യത ഉണ്ടോ എന്നൊന്നും ആരെ കണ്ടും തിരിച്ചറിയാൻ കഴിയും. പിന്നെ എന്തെങ്കിലും ഭ്രമാന്തമായി ധരിക്കാം, ഇയാൾ യോഗ്യനാണ് ഇയാൾ അയോഗ്യനാണ്, ഇതൊക്കെ കേവലം കാണുന്നവൻ്റെ ഭ്രാന്തിയോ അല്ല നിശ്ചയിക്കാം. പക്ഷേ അവനവന് എന്താണോ തിരിച്ചറിയാൻ പറ്റും. സുസംവേദ്യമോ താൻ ആരാണെന്നുള്ളത് മറ്റൊരാളോട് ചോദിക്കേണ്ടി വരത്തില്ല. അതാണ് ഇവിടെ പറയുന്നത് വേദാന്ത പ്രമാണ ജനിത ഏകത്വ പ്രത്യേകത അവനാണ്. ആർക്കാണോ ഏകത്വജ്ഞാനം ഉള്ളത്, ആ ഏകത്വജ്ഞാനം എങ്ങനെ ഉണ്ടാവും? വേദാന്ത പ്രമാണ ജനിത, നേരത്തെ പറഞ്ഞല്ലോ പ്രമാണേന, പ്രമാണം വേദാന്തമാണ്, ഉപനിഷത്ത് പ്രമാണമാണ്, ഉപനിഷത്ത് ബോധിപ്പിക്കുന്ന അതാണ് ആ ഏകത്വ പ്രത്യേകം അതുള്ളവൻ. ഏവ കർമ്മനിവൃത്തി ലക്ഷണം പാരിപ്രാജ്യം, അവനിൽ മാത്രമേ ഇവിടെ പറയുന്ന കർമ്മനിവൃത്തി രൂപത്തിലുള്ള പാരിപ്രാജ്യം സംഭവിക്കത്തുള്ളൂ. അല്ലാത്തവൻ പിന്നെ ഒരാൾക്ക് എങ്ങനെ സന്യാസി എന്ന് പറഞ്ഞ് കർമ്മം ചെയ്യാതിരിക്കാൻ പറ്റും? ഉദ്ദേശിക്കുന്നത് സന്യാസ ആശ്രമ ധർമ്മത്തെയാണ്. അങ്ങനെയാണോ ഗാർഹസ്ഥ്യ സ്വീകരിച്ചതുപോലെ അയാളൊരു ധർമ്മത്തെ സ്വീകരിച്ചൊന്നുമില്ല, അവിടെ കർമ്മമുണ്ട്, അവിടെ കർമ്മം ഇല്ലാതാകത്തില്ല. എന്തുകൊണ്ട്? ഒരു ധർമ്മത്തെയാണ് സ്വീകരിച്ചിരിക്കുകയാണ്, ആ ധർമ്മത്തിന് അനുകൂലമായ അനുയോജ്യമായ സത്കർമ്മങ്ങളെയൊക്കെ അനുഷ്ഠിച്ചേ പറ്റും. അവനങ്ങനെ സന്യാസിക്ക് കർമ്മത്തിൽ നിന്ന് ഒഴിഞ്ഞിരിക്കാൻ പറ്റും. മറിച്ചാണെങ്കിലോ വേദാന്ത പ്രമാണ ജനിത ഏകത്വ പ്രത്യേകത അത് വരണം, ആ തത്വജ്ഞാനം. അവിടെ കർമ്മനിവൃത്തി ലക്ഷണം പാരിപ്രാജ്യം, കർമ്മനിവൃത്തി രൂപത്തിലുള്ള പാരിപ്രാജ്യം അവിടെ സംഭവിക്കും. ഇതാണ് പരമഹംസ പദവി എന്ന് പറയുന്നത്, അതാണ് ബ്രഹ്മസംസ്തത്വം. അതുകൊണ്ട് സന്യാസത്തെ കുറിച്ച് യാതൊരു ശങ്കയ്ക്കുള്ളയില്ലാത്ത രീതിയിൽ ഭാഷ്യകാരൻ പറഞ്ഞിരിക്കുന്നു. ഇതാണ് മുഖ്യസന്യാസം. ആശ്രമധർമ്മം എന്ന് പറയുന്നത് ഗുണസന്യാസം. ആശ്രമധർമ്മത്തിൽ അലസതയ്ക്കും ഒന്നും യാതൊരു സ്ഥാനവുമില്ല. ഇത് സിദ്ധം. ഇനി ഈ ആശ്രമധർമ്മത്തിൽ തന്നെ പരിവ്രജനം മുമ്പ് പറഞ്ഞിരുന്നു, അങ്ങനെ ഉണ്ടായിരുന്നു. അതാണ് ഹംസൻ, കർമ്മഹംസൻ എന്നിങ്ങനെ പലതായി സന്യാസിമാരെ തിരിച്ചത്. പക്ഷെ ആശ്രമധർമ്മത്തിലുള്ള പരിവ്രജനം അതും അസാധ്യമായിരുന്നു. അപ്പോൾ പിന്നെ ഇന്ന് പരിവ്രജനമേ അസാധ്യമായിത്തീരുന്നു. ബ്രഹ്മസംസ്ഥന പോലും പരിവ്രജനം സാധ്യമല്ല എന്ന് പറയുമ്പോൾ ആരിൽ നിന്നാണ് കർമ്മം ഒഴിഞ്ഞു പോകുന്നത്? അത് എന്താണോ കാലോചിതമല്ലാത്ത ഒരു കാഴ്ചപ്പാടാണ് ആ പരിപ്രജനമെന്ന് പറയുന്നത്. ഏതേന ഗൃഹസ്ഥസ്യ യുഗത്ത് വിജ്ഞാനസ്ഥിതി പാരിപ്രാജ്യം അർത്ഥസിദ്ധം. അതുകൊണ്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണോ ഗൃഹസ്ഥന്റെ സ്ഥിതി എന്താണ്, ഗൃഹസ്ഥൻ ഏത് കൂട്ടത്തിൽപ്പെടുത്തും, ഗൃഹസ്ഥൻ ഗൃഹസ്ഥം തന്നെയാണ് ഒരു സംശയം വേണ്ട, ഗൃഹസ്ഥൻ ബ്രഹ്മസംസ്ഥനൊന്നും ആകത്തില്ല. ശരി, എന്നാൽ ഗൃഹസ്ഥന് ജ്ഞാനം ഉണ്ടായാലോ? ഏകത്വ വിജ്ഞാനേ സതി, ഏകത്വ വിജ്ഞാനം ഉണ്ടായാൽ, പറയുന്ന ഏകത്വ വിജ്ഞാനം ഉണ്ടായിക്കഴിഞ്ഞാൽ പാരിപ്രാജ്യം അർത്ഥസിദ്ധം. സ്വാഭാവികമായിട്ടും അയാൾ പരിപ്രാജകനായി എന്നുവെച്ചാൽ ഗൃഹസ്ഥധർമ്മത്തെ അയാൾ ഉപേക്ഷിക്കുന്നു. ഗൃഹസ്ഥധർമ്മത്തെ അനുഷ്ഠിക്കുക, പരിവർജനവും പോകും. ഇതിനാണ് ജ്ഞാനകർമ്മ സമുച്ചയം എന്ന് പറയുന്നത്. അതിനെ ഭാഷകാരൻ അംഗീകരിക്കുന്നു. ഈ ഭാഷകാരൻ്റെ ഒരു പിടിവാശിയാണ്, ഇത് സമുച്ചയിക്കാൻ സാധ്യമല്ല. ബ്രഹ്മസംസ്ഥയും പരിപ്രാജ്യവും ഗാർഹസ്ഥ്യവും രണ്ടും കൂടി ചേർക്കാൻ പറ്റത്തില്ല. ബ്രഹ്മസംസ്ഥനാണോ അവൻ പരിപ്രാജകനായിരിക്കും. തത്വജ്ഞാനത്തെ പ്രാപിച്ചാൽ അവിടെ ഉപേക്ഷിച്ചു കൊള്ളണം. ജ്ഞാനപ്രാപ്തി കർമ്മത്യാഗം എന്ന് പറയും. ചെന്ന് ചോദിക്കുമ്പോൾ കർമ്മത്യാഗം ജ്ഞാനപ്രാപ്തിക്ക് ഒരു ഉപായമല്ലേ എന്ന് ചോദിക്കും. കർമ്മത്യാഗത്തിലൂടെ ആണല്ലോ ജ്ഞാനപ്രാപ്തി പറയുന്നത്. ശരിയാണ്, അവിടെ കർമ്മത്യാഗം കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? കാമ്യ നിഷിദ്ധ കർമ്മങ്ങളുടെ ത്യാഗം. ആ കാമ്യ നിഷിദ്ധ കർമ്മങ്ങളുടെ ത്യാഗം നിത്യകർമ്മത്തിലൂടെ ചിത്തശുദ്ധി, അങ്ങനെ ജ്ഞാനപ്രാപ്തി. ജ്ഞാനപ്രാപ്തിയിൽ ഗൃഹസ്ഥന്റെ പരിപ്രാജനം. ഇതാണ് ശങ്കരാചാര്യ കർശനമായി രണ്ടായി പറയുന്നു. പിന്നെ ആശ്രമ സന്യാസിയുടെ ഗൃഹസ്ഥനായിരുന്നു, തത്വജ്ഞാനം നേടി പരിവർജനമാണെങ്കിൽ പിന്നെ ആശ്രമ സന്യാസത്തിലൂടെ പ്രസക്തി. അതിനു വേണ്ടിയിട്ടാണ് ഗൃഹസ്ഥൻ ആദ്യ ആശ്രമ സന്യാസത്തെ സ്വീകരിക്കുന്നത്. ഇപ്പോൾ കാമ്യ നിഷിദ്ധ കർമ്മങ്ങൾ ഉപേക്ഷിക്കുന്നു, വാനപ്രസ്ഥം അല്ലെങ്കിൽ തപസ്സി സന്യാസാശ്രമധർമ്മം അവിടെ എത്തുന്നു. അവിടെ എത്തി അവിടെ നിന്ന് തത്വജ്ഞാനം, അതുവരെ ധർമാനുഷ്ഠാനമുണ്ട്. തത്വജ്ഞാനം, അവിടെ പരിവ്രജനം, അവസാനം അത് പരിവ്രജനത്തിൽ എത്തിക്കണം എന്നുള്ളതാണ് ശങ്കരാചാര്യരുടെ നിർബന്ധ ബുദ്ധി ആ കാര്യത്തിലാണ്.